Thinking particularly of what our witness as Christians should be in, for many of you who are living in the Gulf countries. In the Word of God, we read of a prophet who was a witness to God's people in a foreign country.
ഒരു വിദേശ രാജ്യത്ത് ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിന്നതായ ഒരു പ്രവാചകനെ കുറിച്ച് നാം ദൈവവചനത്തിൽ വായിക്കുന്നു.
And that was Ezekiel.
അദ്ദേഹത്തിന്റെ പേര് എസക്കിയൽ എന്നാകുന്നു.
You know, all the other prophets preached to Israel in the land of Israel.
മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും ഇസ്രായേൽ ദേശത്ത് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു.
But Ezekiel was preaching to God's people in a foreign land.
എന്നാൽ എസക്കിയൽ പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തോട് ഒരു വിദേശ രാജ്യത്തെ കുറിച്ചാണ് സംസാരിച്ചത്.
Many of you are God's people, but you're not in your home country.
നിങ്ങളിൽ ഒട്ടുമിക്കവരും ദൈവത്തിന്റെ ജനമാണ്, എന്നാൽ നിങ്ങളുടെ മാതൃരാജ്യത്തല്ല നിങ്ങൾ ആയിരിക്കുന്നത്.
And there's something we can learn from the calling of Ezekiel.
എസക്കിയൽ പ്രവാചകന്റെ വിളിയിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് കഴിയും.
See, even though they were not in their homeland, God had a purpose in having those people there.
തങ്ങളുടെ മാതൃരാജ്യത്തല്ലായെങ്കിലും അവരെക്കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്.
And Ezekiel was sent as a prophet from God to tell them his word.
എസക്കിയലിനെ ദൈവം തന്റെ വചനം അറിയിക്കുവാനായിട്ട് നിയോഗിച്ച് ആക്കിയതായ ഒരു പ്രവാചകനായിരുന്നു.
And when we speak about prophetic ministry in the church,
sabayile pravachaka dautyathe kurichu nam samsarikkumbol,
like many other ministries of the Holy Spirit, there's tremendous amount of counterfeit deception in this area.
Devathinte parishuddhaatmavinte matte aneka shushrushukale pole thanne pravachaka shushrushayilum valare duplicate aayittulladaya pravartanangal nadakkunnundu.
And we are living in a day of tremendous counterfeit.
ഒരു വഞ്ചനയുടെ കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്.
And that is not surprising because the New Testament is full of warnings of exactly how it's going to be in the last day.
ഇത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പുതിയ നിയമത്തിലെ അനേക ഭാഗങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരുന്നു.
What does the Bible say is going to be the primary characteristic of the last day before Jesus comes?
യേശു കർത്താവ് തിരിച്ചു വരുന്നതിന് മുൻപുള്ളതായ അവസാന ദിവസങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ തിരുവചനം എന്ത് അടയാളമാണ് നമുക്ക് തരുന്നത്?
He turned to what Jesus himself said in Matthew chapter 24.
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും.
In Matthew 24, the disciples asked Jesus, verse 3, tell us, when are these things going to be and what will be the sign of your coming and of the end of the age?
മൂന്നാമത്തെ വാക്യത്തിലെ ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കുമെന്നും ഇതിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു.
And I don't know, I'm sure probably all of you sitting here have read the Gospel of Matthew at least once.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ മത്തായിയുടെ സുവിശേഷം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരുന്നിരിക്കും.
And some of you many many times.
നിങ്ങൾ ചിലരൊക്കെയും അനേക പ്രാവശ്യവും വായിച്ചിരിക്കും.
But without looking at your Bible, can you tell me what is the first thing that Jesus mentioned?
നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിലേക്ക് നോക്കാതെ യേശു കർത്താവ് എന്താണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പറയാമോ?
In reply to that question,
ഈ ചോദ്യത്തിന് മറുപടിയായി,
most Christians don't know.
അനേക ക്രിസ്ത്യാനികൾക്കും ഈ കാര്യം അറിയില്ല. യേശു കർത്താവ് ഇവിടെ വഞ്ചനയെ കുറിച്ചാണ് പറയുന്നത്.
He didn't speak about Israel or other things that he spoke about later.
യേശുക്കർത്താവ് ഇസ്രായേലിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ അല്ല ഇവിടെ പറയുന്നത്. അത് അദ്ദേഹം പിന്നീട് പറയുന്നു.
Wars, famines, earthquakes, all that he mentioned later.
യുദ്ധത്തെ കുറിച്ചും ഭൂകമ്പത്തെ കുറിച്ചും ക്ഷാമത്തെ കുറിച്ചും അദ്ദേഹം പിന്നീട് പറയുന്നു.
But generally, when preachers talk about the second coming of Christ, they always talk about the wars and they give statistics about what all wars and famines and earthquakes are going on in the world today.
യേശുക്കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗികര് എപ്പോഴും ഭൂകമ്പത്തെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും ക്ഷാമത്തെ കുറിച്ചും ഒക്കെയും പറയുന്നു.
And that's a very clever tactic of Satan. Because wars and famines and earthquakes don't affect us.
ഇത് പിശാചിന്റെ വളരെ ബുദ്ധിപരമായ ഒരു തന്ത്രമാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ യുദ്ധമോ ക്ഷാമമോ ഭൂകമ്പമോ ഒന്നും ബാധിക്കുന്നില്ല.
How many of you sitting here have been affected by war or famine or earthquake?
ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേരെ ഒരു യുദ്ധമോ ഒരു ഭൂകമ്പമോ ക്ഷാമമോ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്?
See, the devil wants to distract our attention away from the primary thing that Jesus spoke about.
യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ മാറ്റുവാനായിട്ട് പിശാച് തന്റെ തന്ത്രങ്ങളൊക്കെയും ഉപയോഗിക്കുന്നു.
When they asked Jesus, what is going to be the sign of your coming? How will we know that we have reached the end of the age?
ഇതിന്റെ വരവിന്റെ അടയാളം എന്താണ്, അവസാന ദിവസങ്ങളിൽ ആയിരുന്ന ഞങ്ങൾ എങ്ങനെ അറിയുമെന്ന് ശിഷ്യർ കർത്താവിനോട് ചോദിച്ചപ്പോൾ,
യേശു
കർത്താവ് നാലാമത്തെ വാക്യത്തിൽ അവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ.
നോ വൺ ലീഡ്സ് യു അസ്ട്രേ,
നിങ്ങളെ തെറ്റിച്ചു കളയരുത്.
ഇൻടു സം അദർ ഡയറക്ഷൻ, ഫ്രം ദി ഡയറക്ഷൻ യു ഷുഡ് ബി ഗോയിങ് ഇസ് മൈ ഡിസൈപ്പിൾ,
നിങ്ങൾ എന്റെ ശിഷ്യരായി കടന്നു പോകേണ്ടതായ ദിശയിൽ നിന്ന് നിങ്ങളെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതായ വഞ്ചനയുടെ തന്ത്രം.
ജീസസ്, the most common word that he spoke to people during his life on earth was follow me.
യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ദിവസങ്ങളിൽ തന്റെ ശിഷ്യരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം തന്നെ അനുഗമിക്കുക എന്നുള്ളതായ കാര്യമാണ്.
And he said, you cannot follow me unless you take up the cross every day.
യേശു കർത്താവ് തന്റെ ശിഷ്യരോട് പ്രത്യേകമായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് തന്റെ ക്രൂശുമെടുത്ത് എന്നെ പിൻപറ്റുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നാം കടന്നു പോകേണ്ടതായ മുന്നോട്ട് പോകേണ്ടതായ വഴി ഇത് തന്നെയാണ്.
Once when he told his disciples in Matthew 16 that I'm going to be crucified.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ,
first time he spoke about being crucified.
തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു കർത്താവ് ആദ്യമായി സംസാരിച്ചതായ ഭാഗം അവിടെയാണ്.
അതിനു
മുൻപ് ഒരിക്കലും തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് അവരോട് അദ്ദേഹം സംസാരിച്ചില്ല.
You know that passage. Immediately Peter said, oh Lord, that's never going to happen to you.
നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗം അറിയാം. പത്രോസ് ഉടനെ തന്നെ പറഞ്ഞു, കർത്താവേ നിനക്ക് അങ്ങനെ സംഭവിക്കരുത്.
He really loved Jesus.
അവൻ വാസ്തവമായി യേശുവിനെ സ്നേഹിച്ചിരുന്നു.
He said, I'm strong, I'll protect you, nobody will take you to be crucified.
അവൻ പറഞ്ഞു, ഞാൻ ശക്തനാണ്, നിന്നെ ആരും ക്രൂശിക്കാതിരിക്കാൻ നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും.
He tried to protect him in the Gethsemane with a sword cutting off somebody's ear.
ഗെത്സെമനെ തോട്ടത്തിൽ വെച്ച് തന്റെ വാൾ വെച്ച് ഒരുവന്റെ ചെവി അറുത്തുകൊണ്ട് അവൻ അതിനുവേണ്ടി ശ്രമിച്ചു.
He really loved the Lord.
അവൻ വാസ്തവമായും ദൈവത്തെ സ്നേഹിച്ചിരുന്നു.
Because he was not filled with the Holy Spirit.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൻ നിറഞ്ഞിട്ടില്ലായിരുന്നത് കൊണ്ട്,
He did not have understanding about the way of the cross.
ക്രൂശിന്റെ വഴിയെക്കുറിച്ച് അവന് യാതൊരു ബോധ്യവും ഇല്ലായിരുന്നു.
Because Jesus immediately went on to say in that same place that it's not only me, you also have got to take up the cross if you want to follow me.
ആ ഭാഗം കഴിഞ്ഞ ഉടനെ തന്നെ യേശു കർത്താവ് പറഞ്ഞു, ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നത് എന്റെ കാര്യം മാത്രമല്ല, നീയും ഈ കാര്യത്തിൽ എന്നെ അനുഗമിക്കണം.
I want you to notice what Jesus said to Peter at that time.
ആ സമയം യേശു കർത്താവ് എന്താണ് പത്രോസിനോട് പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
That's in Matthew 16.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയും.
It says in verse 21, from that time Jesus began to show his disciples he must go to Jerusalem and suffer.
21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവർ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും
and raised up.
മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതായിരുന്നു.
Peter rebuked him. He said, no, it's not going to happen. This will never happen.
പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുത്, നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി.
I believe he loved Jesus perhaps more than anybody else.
ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് മറ്റുള്ള എല്ലാവരെക്കാളും അധികമായി യേശുവിനെ സ്നേഹിച്ചിരുന്നു.
But Jesus turned around to him and said, get behind me, Satan. Verse 20.
23-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പത്രോസിനോട് തിരിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു.
Would you speak like that to somebody who is trying to protect you from harm?
നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? ഒരിക്കലുമില്ല.
He'd probably put our arm around him and say, oh well, it doesn't matter, we can't really you don't understand Peter or something like that.
നാമ ഒരുപക്ഷെ ഇങ്ങനെ പറയായിരിക്കും, പത്രോസ് ഒരുപക്ഷെ നിന്നെ മനസ്സിലാക്കാതെ സംസാരിച്ചിരിക്കും, സാരമില്ല എന്ന്.
But Jesus was so strong in what he said.
എന്നാൽ യേശു കർത്താവ് താൻ പറഞ്ഞതായ കാര്യങ്ങളിൽ വ്യക്തതയും ശക്തവുമായി തന്നെയാണ് പറഞ്ഞത്.
To his closest co-worker, his closest friend, he said, get behind me.
അവന്റെ ഏറ്റവും അടുത്ത അനുയായിയോട്, തന്നോട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവനോട് കർത്താവ് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടു പോകുക.
He doesn't even say you are speaking wrong words or Satan is using your mouth.
നീ തെറ്റായ കാര്യമാണ് പറയുന്നത്, പിശാച് നിന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതായ ഒരു കാര്യവും കർത്താവിനോട് പറഞ്ഞില്ല.
Identifies Peter with Satan at that moment.
പിശാചില് പത്രോസിലുണ്ടായിരുന്ന പിശാചിനെ കർത്താവ് അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചു.
You are in fellowship with Satan, you are identifying yourself with Satan. Peter, get away from here.
പത്രോസേ, നീ പിശാചിനോടുള്ള കൂട്ടായ്മയിലും അവനെ പ്രതികരിക്കുന്നതിലുമായിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നിൽ നിന്ന് അകന്നു പോകുക എന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ടാണ്?
The voice that speaks to Jesus, a voice that cross, a voice of Satan.
ക്രൂശ് നിഷേധിക്കുവാനായിട്ട് തന്നോട് പറയുന്നതായ ശബ്ദം പിശാചിന്റേതാണെന്ന് കർത്താവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു.
Because if he had not gone to the cross, there would be no salvation. We'd all be in the lap of Satan forever.
യേശു കർത്താവ് ക്രൂശിലേക്ക് കടന്നു പോകുന്നില്ല എങ്കിൽ മുഴുവൻ മനുഷ്യവർഗവും പിശാചിന്റെ അടിമത്തത്തിൽ തന്നെയാകുമായിരുന്നു.
Peter didn't understand that.
ആ കാര്യം പത്രോസിനെ അറിയില്ലായിരുന്നു.
Because he didn't have the life of the Holy Spirit.
കാരണം അവന് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം ലഭിച്ചിരുന്നില്ല.
But after the day of Pentecost, he got life.
എന്നാൽ പെന്തക്കോസ്റ്റ് ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആ വെളിച്ചം അവന് ലഭിച്ചു.
Why does he call this voice the voice of Satan?
എന്തുകൊണ്ടാണ് ഈ ശബ്ദത്തെ പിശാചിന്റെ ശബ്ദമെന്ന് അവൻ വിളിച്ചത്?
That's very important for us to understand.
ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്.
It has got a connection with what I said earlier about it.
ഞാൻ ആദ്യമേയായി വഞ്ചനയെ കുറിച്ച് പറഞ്ഞതും ഇതുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്.
In deception, if it's really good deception, you will not know that you are being deceived.
ശരിയായ ഒരു വഞ്ചനയാകുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതായ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പോലുമില്ല.
If somebody gives you a currency note that doesn't even look like a currency note, there's no deception.
നിങ്ങൾക്ക് ഒരാൾ ഒരു കറൻസി നോട്ട് തരുന്നു, അത് ശരിയായ കറൻസി നോട്ട് പോലെ തന്നെ ഇരിക്കുന്നുവെങ്കിൽ അത്
it's not looking like
ശരിയായ കറൻസി നോട്ട് പോലെ ഇരിക്കുന്നില്ല എങ്കിൽ അത് വഞ്ചനയല്ല. അതിൽ യാതൊരു വഞ്ചനയുമില്ല. നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ പറയും, നിങ്ങൾ എന്നെ കവളിപ്പിക്കാൻ ശ്രമിക്കേണ്ട, അത് കറൻസി നോട്ടല്ല.
കൗണ്ടർഫീറ്റേഴ്സ് മേക്ക് ദാറ്റ് കറൻസി നോട്ട് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദ റിയൽ തിങ്.
എന്നാൽ വഞ്ചിക്കുന്നവര് അവരുണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് ആ യഥാർത്ഥ കറൻസി നോട്ട് പോലെ തന്നെ ഇരിക്കും.
When Jesus spoke about deception,
യേശു കർത്താവ് വഞ്ചനയെ കുറിച്ച് പറഞ്ഞപ്പോൾ,
വി ക്യാൻ ബി ഫെയർലി ഷുവർ ദാറ്റ് സാത്താൻ ഈസ് ഗോയിങ് ടു മേക്ക് ഹിസ് ഡിസെപ്ഷൻ സൗണ്ട് സോ മച്ച് ലൈക്ക് സ്ക്രിപ്റ്റ്.
യേശു കർത്താവ് വഞ്ചനയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, പിശാച് നടത്തുവാനായിട്ട് പോകുന്നതായ വഞ്ചന തിരുവചനത്തെ പോലെ തന്നെ ഇരിക്കും.
The Bible says in 2 Corinthians 11 that Satan comes like an angel of light.
2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, പിശാച് വെളിച്ച ദൂതന്റെ രൂപത്തിൽ വരും.
മോസ്റ്റ് ഓഫ് ദ ഡ്രോയിങ്സ് ഓഫ് സാത്താൻ ആർ വിത്ത് നോ ഹോർൻസ് ഹൂഫ്സ്.
നാം കണ്ടിട്ടുള്ള പിശാചിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും കൊമ്പുള്ളതും ഭയാനകമായ രൂപവുമായിരിക്കും.
ഐ വിഷ് ഹീ'ഡ് കം ലൈക്ക് ദാറ്റ് ദെൻ വി കുഡ് ഐഡന്റിഫൈ ഹിം വെരി ഈസി.
അവൻ അങ്ങനെ വന്നിരുന്നുവെങ്കിൽ നന്നെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയുവാൻ കഴിയുമായിരുന്നു.
ഇഫ് യു ആസ്ക് മീ ടു ഡ്രോ എ പിക്ചർ ഓഫ് സാത്താൻ, ഐ വിൽ ഡ്രോ എ ബ്രൈറ്റ് ഏഞ്ചൽ.
നിങ്ങൾ എന്നോട് പിശാചിന്റെ ഒരു രൂപം വരയ്ക്കുവാനായിട്ട് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു മാലാഹായുടെ രൂപം ഞാൻ വരയ്ക്കും. അതിനുശേഷം യഥാർത്ഥമായ ഒരു മാലാഹയും ഞാൻ വരച്ചു
വയ്ക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് പിശാചെന്നും ഏതാണ് ദൈവദൂതനെന്നും മനസ്സിലാക്കാൻ
കഴിയത്തില്ല.
ഒരു കള്ളനാണയം ഉണ്ടാക്കുന്നവൻ കള്ളനാണയം ഉണ്ടാക്കി യഥാർത്ഥ നാണയവുമായി വെക്കുമ്പോൾ അതിനെ തിരിച്ചറിയുവാൻ കഴിയാത്തതായ അവസ്ഥ.
And Jesus said that is going to be the primary characteristic of the last day.
യേശു കർത്താവ് പറയുന്നു, അവസാന ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അടയാളം ഇതാണ്,
ഡിസെപ്ഷൻ,
വഞ്ചനയാണ്.
Now I've taken Jesus' words very seriously.
യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പ്രാധാന്യത്തോടു കൂടെ തന്നെ എടുക്കുന്നു.
I want to know how can I be protected from Satan's deception.
വിശ്വാസിന്റെ ഈ വഞ്ചനയിൽ നിന്ന് എന്നെ എങ്ങനെ സംരക്ഷിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്.
I'll come back to Matthew 16. Let's go back to Matthew 24.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമുക്ക് പിന്നീട് തിരികെ വരാം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമുക്ക്.
What did Jesus say? See that no one deceives you.
നിങ്ങളെ എന്തിൽ നിന്ന് തെറ്റിക്കരുതെന്ന് പറയുവാൻ എന്നാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്.
And many will come, verse 5, in my name and deceive men.
അവിടെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും.
Now, I don't know how you read it. There are very few people in the history of the world who have stood up and said, I am Jesus Christ.
നാം ചരിത്രത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ താൻ എഴുന്നേറ്റതുകൊണ്ട് താൻ ക്രിസ്തു ആണെന്ന് പറഞ്ഞത് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ.
Maybe some mad people who said it.
ബുദ്ധിമാന്യ സംഭവം ബുദ്ധിയില്ലാത്തതായ ചില മനുഷ്യർ എഴുന്നേറ്റെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആരെയും വഞ്ചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യ ചരിത്രത്തിൽ താൻ ക്രിസ്തു ആണെന്ന് അവകാശപ്പെട്ട ഒന്നോ രണ്ടോ പേരെ കുറിച്ച് ഞാൻ
കേട്ടിട്ടുള്ളൂ.
എന്നാൽ ഈ വചനം അങ്ങനെയല്ല നാം വായിക്കുന്നത്. ഈ വചനം അനേക വർഷങ്ങൾ ഞാൻ അങ്ങനെയാണ് വായിച്ചിരുന്നത്. ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ യേശു ക്രിസ്തു ആണെന്ന് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
ഇവിടെ ഒരാൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ അവന് നിങ്ങളെ വഞ്ചിക്കുവാൻ കഴിയുമോ?
ഐ ഡോണ്ട് തിങ്ക് ഈവൻ ദ യങ്സ്റ്റ് ചൈൽഡ് ഹിയർ വിൽ ബി ഡിസീവ്ഡ്.
ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞിനെ പോലും അങ്ങനെ ഒരാൾക്ക് വഞ്ചിക്കാൻ കഴിയത്തില്ല.
ആ
വചനത്തിന്റെ അർത്ഥം അതല്ല.
നോ ഡിസെപ്ഷൻ,
അങ്ങനെയുള്ള അവിടെ ഒരു വഞ്ചനയില്ല.
ഓൾ ദീസ് ഫെലോസ് ഹു സേ ഐ ആം ക്രൈസ്റ്റ്, നോബഡി, നോ ക്രിസ്ത്യൻ ഈസ് ഡിസീവ്ഡ് ബൈ ദാ.
ഞാൻ ക്രിസ്തു ആണെന്ന് പറയുന്ന ആൾക്ക് ഒരു ക്രിസ്ത്യാനിയെ പോലും വഞ്ചിക്കുവാനായിട്ട് കഴിയത്തില്ല.
ഐ വാണ്ട് യു ടു റീഡ് ദി വേഴ്സ്.
ഈ വചനം നിങ്ങൾ ഇങ്ങനെ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നാം ഇങ്ങനെ മനസ്സിലാക്കണം.
Many will come in Jesus.
യേശു കർത്താവിന്റെ നാമത്തിൽ അനേകർ വന്ന് അവര് വന്ന് യേശു ക്രിസ്തു ആണെന്ന് പറയും. യേശു ക്രിസ്തു എന്ന് പറയുന്നവര് അപ്പോഴവർക്ക് മനുഷ്യരെ കൗളിപ്പിക്കുവാനായിട്ട്
കഴിയും.
ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ആ വാക്യം.
അനേകര്
എന്റെ നാമത്തിൽ വരും, അവര് വന്നിട്ട് താൻ ക്രിസ്തു ആണെന്ന് പറയും. യേശു ക്രിസ്തു ആണെന്ന് അവർ
പറയും.
യേശു കർത്താവ് യേശുവിനെ കുറിച്ച് തന്നെയാണ് അവിടെ
പറയുന്നത്.
അനേകരെ എന്റെ നാമത്തിൽ വന്നിട്ട് യേശു ക്രിസ്തു ആണെന്ന് അവർ പറയും. യേശു ക്രിസ്തുവിനെ തന്നെയാണ് അവർ പറയുന്നത്. അപ്പോഴവർക്ക് മനുഷ്യരെ വഞ്ചിക്കുവാനായിട്ട്
കഴിയും.
ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ക്രിസ്തീയ
കോളത്തിൽ
ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നവര് യേശു ക്രിസ്തു ആണെന്ന് പറയുന്നവർ തന്നെയാണ്, തങ്ങൾ ക്രിസ്തു ആണെന്ന് പറയുന്നവരല്ല. ആ വാക്യത്തിന്റെ അർത്ഥം അതാണ്.
അതിനുശേഷം
അദ്ദേഹം യേശു കർത്താവ് യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നു, കഷ്ടതകളെ കുറിച്ച് പറയുന്നു.
11-ാമത്തെ വാക്യത്തിൽ
വീണ്ടും വഞ്ചനയുടെ കാര്യത്തിലേക്ക് കർത്താവ്
കടന്നു.
അവിടെയും കർത്താവ് അനേകര് എന്ന് പറയുന്നു.
Many false prophets will deceive many people.
അനേക കള്ളപ്രവാചകന്മാര് അനേകരെ വഴിതെറ്റിക്കുമെന്ന് അവിടെ പറയുന്നു.
It's not just one or two Christians here and there who are going to go astray.
അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികൾ തെറ്റിപ്പോകുമെന്നല്ല അവിടെ പറയുന്നത്.
I believe millions of believers are going to be deceived in the last day.
അവസാന ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനി വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നു.
Not one or two.
ഒന്നോ രണ്ടോ അല്ല.
When I read something like that, I want to be careful.
ഇങ്ങനെയുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോൾ ഞാനത് വളരെ ശ്രദ്ധയോടെ കരുതുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
And then again he talks about various types of persecution, etc.
പല വിധത്തിലുള്ളതായ കഷ്ടതകളെ കുറിച്ച് കർത്താവ് അവിടെ പറയുന്നു.
And then again he talks about deception.
അതിനുശേഷം വീണ്ടും യേശു കർത്താവ് വഞ്ചനയെ കുറിച്ച് അവിടെ
പറയുന്നു. In verse 24,
24-ാമത്തെ വാക്യത്തിൽ
he says false prophets will arise.
അവിടെ പറയുന്നത് കള്ളപ്രവാചകന്മാരെ എഴുന്നേൽക്കും.
See how many times Jesus keeps coming back to the subject of deception, false prophets.
നോക്കൂ, യേശു കർത്താവ് ഈ ഒരു ഭാഗത്ത് തന്നെ എത്രയോ പ്രാവശ്യം കള്ളപ്രവാചകന്മാരെ, വഞ്ചന എന്നുള്ളതായ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നു.
He didn't repeat wars and famines and earthquakes like that.
എന്നാൽ യുദ്ധമോ ഭൂകമ്പമോ ക്ഷാമത്തെ കുറിച്ച് കർത്താവ് വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നില്ല.
Why is it we don't hear more about deception in relation to the last day?
എന്തുകൊണ്ടാണ് ഈ അവസാന ദിവസങ്ങളിലുള്ളതായി വഞ്ചനയെ കുറിച്ച് നാം അധികം കേൾക്കാതിരിക്കുന്നത്?
Everybody talks about Israel, the Middle East and wars and famines and earthquakes as a sign of Jesus.
ഒട്ടുമിക്കവരും ഇസ്രായേലിനെ കുറിച്ചും മധ്യപൂർവ്വ ദേശത്തെ കുറിച്ചും യുദ്ധങ്ങളെ കുറിച്ചും ഭൂകമ്പങ്ങളെ കുറിച്ചും ക്ഷാമത്തെ കുറിച്ചും പറയുന്നു.
Why is it they don't talk about deception as the primary mark of Christ's coming?
ഏറ്റവും യേശു കർത്താവിന്റെ വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ അടയാളം ഈ ഒരു വഞ്ചനയാണ് എന്ന് എന്തുകൊണ്ടാണ് അവരാരും
പറയാത്തത്?
ഒരു കാര്യം, പിശാച് അത് കാണാതിരിക്കുവാൻ അവരുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അവർ ശ്രദ്ധയോടുകൂടെ ദൈവവചനം വായിക്കുന്നില്ല.
I have been a believer for 47 years and I have met believers from every single denomination.
കഴിഞ്ഞ 47 വർഷക്കാലമായിട്ട് ഞാൻ വിശ്വാസിയായിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ അനേക സഭാ വിഭാഗങ്ങളിലുള്ളതായ വിശ്വാസികളെ കണ്ടിട്ടുണ്ട്.
Every type of group I met with.
ഒട്ടുമിക്ക ഗ്രൂപ്പുകളിലുള്ള വിശ്വാസികളെയും ഞാൻ കണ്ടിട്ടുണ്ട്.
And I have discovered.
ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി.
That among 1,000 believers maybe you find one person who reads the Bible.
ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ വായിക്കുന്നത് 1,000 വിശ്വാസികളിൽ ഒരു വിശ്വാസി മാത്രമായിരിക്കും.
മോസ്റ്റ് ബിലീവേഴ്സ് ഐ മെറ്റ് ഇൻ മൈ ലൈഫ് ദേ ജസ്റ്റ് ദേ റീഡ് ദി ബൈബിൾ ദേ ഡോണ്ട് റീഡ് ഇറ്റ്.
ഒട്ടുമിക്ക വിശ്വാസികളും ഒരു വചനം വായിക്കുന്നവരാണ്, എന്നാൽ അവർ ശ്രദ്ധയോടെ അത് വായിക്കാറില്ല.
When I showed them something they said, oh it was there, how is it I didn't see it.
ഞാൻ ചില കാര്യങ്ങൾ അവരെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, ഇത് അവിടെ ഉണ്ടല്ലോ, എന്നിട്ടും ഞാൻ ഇത്ര നാളായിട്ടും കണ്ടില്ലല്ലോ എന്ന്. അവര് ശ്രദ്ധയോടുകൂടെ വായിക്കുന്നില്ല, അതാണ് അതിന് കാരണം.
They watch television or carefully and they read the Bible.
അവര് ടെലിവിഷൻ വളരെ ശ്രദ്ധയോടുകൂടെ ശ്രദ്ധിക്കാറുണ്ട്.
The newspaper more carefully and they read the Bible.
അവര് ദിനപത്രങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കാറുണ്ട്, ബൈബിള് അത്രമാത്രം വായിക്കാറില്ല.
Then again he speaks about deception.
വീണ്ടും അവിടെ വഞ്ചനയെ കുറിച്ച് പറയുന്നു.
And he says this time he speaks about deception that is going to be confirmed with signs and wonders. Verse 24.
24-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നു, ഈ വഞ്ചന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവർ കാണിച്ചു വഴിതെറ്റിക്കുമെന്ന്.
And that means that in the last days there are going to be a lot of believers who will swallow something because they see the signs and the wonders.
അതിന്റെ അർത്ഥം അവസാന ദിവസങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതുകൊണ്ട് കാണുന്നതെല്ലാം സ്വീകരിക്കുന്നതായ അനേക വിശ്വാസികൾ ഉണ്ടായിരിക്കുമെന്നാണ്.
The aim of the devil is to mislead if possible, verse 24, even those whom God has elected.
അവിടെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിശാചിന്റെ അവിടുത്തെ തന്ത്രം എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ചു കളയുന്നതായ കാര്യമാണ്.
That means even those who are chosen by God.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും
വഴിതെറ്റിപ്പോകുന്നു.
ദൈവത്തിന്റെ ഏറ്റവും നല്ല ശിഷ്യരെ പോലും വഴിതെറ്റിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പിശാച് പ്രയോഗിക്കും.
According to the scripture, that scripture.
ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും അവര് എടുത്തു പറയും.
The believers don't suspect him because he comes with the Bible and he proclaims that Jesus is the Christ, so of course he must be a true servant of God.
വിശ്വാസികൾ അവരെ സംശയിക്കില്ല, കാരണം അവൻ ബൈബിൾ കൊണ്ട് വരുന്നു, ദൈവവചനത്തിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം എടുത്തുകൊണ്ട് യേശുവിന്റെ നാമത്തിലാണ് എല്ലാ കാര്യങ്ങളും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്.
That's why they're deceived.
അതുകൊണ്ട് തന്നെയാണ് അവർ വഞ്ചിക്കപ്പെട്ടു പോകുന്നത്.
Jesus says here, I have told you in advance. Verse 25.
25-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് വലിയ മുന്നറിയിപ്പ് അവിടെ തരുന്നു, ഇത് ഞാൻ നിങ്ങളോട് മുൻപ് കൂട്ടി പറഞ്ഞിരിക്കുന്നു.
And he says, don't believe them. If they say in the last part of verse 26 that he is in the inner room,
26-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നു അവൻ അറകളിലുണ്ട് മരുഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്.
That means when somebody comes to you and says Jesus came to my inner room, so don't believe it.
അതിന്റെ അർത്ഥം ഒരുവൻ വന്നിട്ട് പറയുകയാണ് യേശു കർത്താവ് എന്റെ മുറിക്കുള്ളിൽ വന്ന് എന്നോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ അവനെ വിശ്വസിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്.
You know the number of preachers are saying that today and how many millions of believers believe that.
നിങ്ങൾക്കറിയാമോ ഇന്ന് അനേക ഉപദേഷ്ടാക്കന്മാര് യേശു കർത്താവ് എന്നോട് സംസാരിച്ചു, എന്നെ തൊട്ടു എന്ന് പറയുന്ന
അനേകരുണ്ട്.
യേശു കർത്താവ് എന്റെ മുറിയിൽ കടന്നു വന്ന് എന്നോട് സംസാരിച്ചു എന്ന്
പറയുന്ന
ഇതുപോലെ തന്നെ അവകാശപ്പെടുന്ന അനേക ഉപദേഷ്ടാക്കന്മാരുണ്ട്.
യേശു
കർത്താവ് പറയുന്നു നിങ്ങളിത് വിശ്വസിക്കരുതെന്ന് ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറയുന്നു. എന്നാല് വിശ്വാസികൾ ദൈവവചനത്തെ ശ്രദ്ധയോടെ വായിക്കുന്നില്ല.
And the proof of it is in their life.
അതിന്റെ അടയാളം അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
What is the meaning of the name Jesus?
യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
how can we say that believers are being deceived?
വിശ്വാസികളെ വഞ്ചിക്കപ്പെട്ടു പോയി എന്ന് നമുക്ക് എങ്ങനെയാണ് പറയുവാൻ കഴിയുന്നത്?
What is the meaning of the name Jesus?
യേശു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
The very first promise in the New Testament.
പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാഗ്ദത്തമാണ് അത്.
Matthew 1:21, he will save his people from their sins.
സുശേഷം ഒന്നാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം.
Not he will forgive theirs.
അവരുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്നല്ല അവിടെ പറയുന്നത്. അതും സത്യം തന്നെയാണ്.
He will die for their sins. That's also true.
യേശു കർത്താവ് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കും. അതും സത്യം തന്നെയാണ്.
But David could say 1000 years before Christ, bless the Lord, O my soul, who forgives all your sins. Psalm 103.
എന്നാൽ ഇതിന് യേശു കർത്താവിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പറയുന്നു, എന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന ദൈവത്തിന് സ്തോത്രം.
103-ാം
സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു.
So if it is only forgiveness, then Jesus didn't bring anything more than David had 1000 years before Christ.
യേശു ക്രിസ്തുവിലൂടെ ഉള്ളത് ഒരു പാപക്ഷമ മാത്രമാണെങ്കിൽ യേശു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദ് പറഞ്ഞതിൽ ഒട്ടും അധികം കർത്താവ് പറയുന്നില്ല. എന്നാൽ യേശുവിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ പറഞ്ഞിരിക്കുന്ന, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നാണ്. പുതിയ നിയമത്തിലെ ഒന്നാമത്തെ വാക്തത്വം അതാണ്. അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം. നമ്മോട് യേശു കർത്താവ് അവന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കറിയാമോ? വിശ്വാസികളുടെ ഇടയിൽ വിശ്വാസം ചെയ്തിരിക്കുന്നതായ വലിയ വഞ്ചനയുടെ ഒരു മേഖലയാണ് ഈ കാര്യത്തിലുള്ളത്. യേശുവിന്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ചിലര് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു?
Many people, all it means is the prayer is ended, now we can say amen and open our eyes.
കേൾക്കുന്ന അനേകരും മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥന അവസാനിച്ചു, ഇനി നമുക്ക് തിരിച്ചു പോകാമെന്നാണ്.
We can say amen and open our eyes.
നമുക്ക് അവർക്ക് ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണു തുറക്കാമെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതല്ല അതിന്റെ അർത്ഥം.
When I say I'm praying, Father, in the name of Jesus,
ഞാൻ പിതാവേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം,
I'm praying in the name of one who has come to save me from all my sins.
എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ രക്ഷിപ്പാനായി കടന്നു വന്നവന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പിതാവേ എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിപ്പാനായി കടന്നു വന്നവന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടുകൂടെ വായിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് അവിശ്വാസികളെ കുറിച്ചാണോ? ഒരിക്കലുമല്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു.
അൺബിലീവേഴ്സ് നീഡ് ഫോർഗിവ്നെസ്.
അവിശ്വാസികൾക്ക് ആവശ്യമായിട്ടുള്ളത് പാപക്ഷമയാണ്.
He will forgive those unbelievers their sins.
അവരുടെ അവിശ്വാസികളുടെ പാപത്തെ ക്ഷമിക്കുന്നു.
But then once we become believers and our sins are forgiven,
നാം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെട്ട് നാം വിശ്വാസികളായി തീരുമ്പോൾ
we have become his.
നാം അവന്റെ ജനമായിട്ട് മാറുന്നു.
What do his people need?
അവന്റെ ജനത്തിന് എന്താണ് ആവശ്യമായിട്ടുള്ളത്?
I'll tell you what his people need all over the world.
അവന്റെ ജനത്തിന് എന്താണ് ഈ ലോകം മുഴുവൻ ആവശ്യമുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയാം.
You think they need healing, you think they need jobs, you think they need things like that.
നിങ്ങൾ ചിന്തിക്കുന്നു അവന്റെ ദൈവത്തിന്റെ ജനത്തിന് ആവശ്യമുള്ളത് രോഗശാന്തിയും അവർക്ക് പ്രൊമോഷനും സാമ്പത്തികമായ അനുഗ്രഹങ്ങളുമാണോ?
Yeah, they need that.
അവർക്കതും ആവശ്യമുണ്ട്.
That's not their greatest.
എന്നാൽ അതല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആവശ്യം.
Greatest need is to be saved from this.
അവരുടെ പാപങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ രക്ഷയാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ദൈവത്തിന്റെ സ്വന്ത ജനത്തിന്റെ ലോകത്തിലുള്ള എല്ലാ ദൈവത്തിന്റെ ജനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ടതായ ആവശ്യം അത് തന്നെയാണ്. ഉദാഹരണമായിട്ട് ഞാൻ കോപിക്കുന്നു എന്ന് കരുതുക. ഞാൻ ദൈവത്തോട് പറയുന്ന, കർത്താവേ നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ കോപിച്ചു പോയി. കർത്താവ് ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കുന്നു. നാം ഏറ്റു പറയുന്ന എല്ലാ പാപങ്ങളും ക്ഷമിക്കുവാൻ മാത്രം അവൻ നീതിമാനും വിശ്വസ്തനുമായ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം.
And you've been forgiven.
നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു.
But were you saved from your anger?
എന്നാൽ നിങ്ങളുടെ കോപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അത് മറ്റൊരു കാര്യമാണ്.
So you yourself know that the difference between being forgiven your anger and being saved from your anger.
അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ പാപം ക്ഷമിക്കുക എന്ന് പറയുന്നതും പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിച്ചു എന്ന് കരുതുക. നിങ്ങൾ അപ്പോൾ ദൈവത്തോട് പറയും, ദൈവമേ എന്റെ കണ്ണുകൊണ്ട് ഞാൻ മോഹിച്ചു പോയി, നീ എന്നോട് ക്ഷമിക്കണം. ദൈവം നിങ്ങളോട് ക്ഷമിക്കുമോ? അപ്പോൾ തന്നെ ക്ഷമിക്കും. നിങ്ങൾ ഒരുപക്ഷെ വീണ്ടും ചെയ്യുമായിരിക്കും, വീണ്ടും നിങ്ങൾ ക്ഷമിക്കുവാൻ പറയാം, കർത്താവ് ക്ഷമിക്കും.
ആഫ്റ്റർ മെനി ഇയേഴ്സ് ആർ യു സേഫ് ഫ്രം ഇറ്റ്?
അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്താണ് ദൈവത്തിന്റെ ജനത്തിനുള്ളതാ ഏറ്റവും വലിയ ആവശ്യം? അവരുടെ പാപങ്ങളിൽ നിന്നുള്ളതായ രക്ഷയാണ് അവർക്ക് ആവശ്യമുള്ളത്. പുതിയ നിയമത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒന്നാമത്തെ വാക്തത്വം ഇതാണെന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമല്ലേ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. പുതിയ നിയമത്തിന്റെ ഒന്നാമത്തെ പേജിൽ തന്നെ ദൈവം ഈ വാക്തത്വം
എഴുതിയിരിക്കുന്നു.
അതാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം.
Now from today onwards you got a new understanding of that name.
ഇന്നു മുതൽ ആ യേശു എന്ന വാക്കിനെ കുറിച്ച് നിങ്ങൾക്ക് പുതിയൊരു കാര്യം മനസ്സിലായിരിക്കുന്നു.
Every time I use that name,
ഓരോ പ്രാവശ്യവും ആ യേശുവിന്റെ നാമം ഞാൻ ഉപയോഗിക്കുമ്പോൾ,
you know, there are songs that songwriters write that Jesus is the sweetest name I know, it's a wonderful name and all that.
പാട്ട് എഴുതുന്നതായ പാട്ടുകാര് യേശുവിന്റെ നാമം ഏറ്റവും മധുരമേറിയ നാമമാണ് എന്ന് എഴുതിയിട്ടുണ്ട്.
Was he singing all that if I'm not saved from my sins?
എന്റെ പാപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ള പാട്ടെല്ലാം പാടിയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും നമ്മുടെ കണ്ണുകളിൽ നിന്നും പിശാശ് മറച്ചു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യമാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഒരു വിസ കിട്ടുവാനായിട്ട് എത്രയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഓരോരുത്തരും സഹിക്കുന്നു. രണ്ടു മൂന്ന് ഏജന്റുമാരെ കൊണ്ട് മൂന്നും നാലും ലക്ഷം ഒക്കെയും വഞ്ചിക്കപ്പെടുന്നു. അവസാനം അവരോട് എത്തിച്ചേരുന്നു.
അതിന്റെ
പകുതി ശ്രമം അവര് പാപത്തിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ സാധ്യമായി തീരുമായിരുന്നു.
ലോ ഇസ് സീക്ക് ആൻഡ് യു ഷാൽ ഫൈൻഡ്.
നീ ഇവിടെ പറയുന്നതായ നിയമം നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുമെന്നുള്ളതാണ്.
നിങ്ങൾ
ഒരു വിസയാണ് അല്ലെ ജോലിയാണ് അന്വേഷിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തും.
ഐ സോട്ട് ഫോർ വിക്ടറി ഓവർ സിൻ, ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട്.
ഞാൻ പാപത്തിന്റെ മേലുള്ളതായ ജയം ഞാൻ അന്വേഷിച്ചു, ഞാൻ അത് കണ്ടെത്തി.
യു സീക്ക് ഫോർ മണി, യു ഗെറ്റ് മണി.
നിങ്ങൾ പണം അന്വേഷിക്കുന്നെങ്കിൽ പണം കിട്ടുന്നു.
ആൻഡ് യു നോ ഇൻ യുവർ ലൈഫ് ദ തിങ് യു ഹാവ് സോട്ട് ഫോർ ആൻഡ് യു ഗോട്ട് ഇറ്റ്.
നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അറിയുവാനായിട്ട് കഴിയും നിങ്ങൾ എന്ത് അന്വേഷിച്ചോ അതാണ് നിങ്ങൾ കണ്ടെത്തിയത്.
ആൻഡ് വാട്ട് യു സോട്ട് ഫോർ മേ നോട്ട് ബി ഇറ്റേണൽ.
നിങ്ങൾ അന്വേഷിച്ചതായ കാര്യം നിത്യതയിലുള്ളതായ ഒരു കാര്യമല്ലായിരിക്കാം.
ഓർ മേ ബി യു സോട്ട് ഫോർ ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് യു വാർ ഹാപ്പി വിത്ത് ദാറ്റ്, ദാറ്റ്സ് ഓൾ യു ഗോട്ട്.
ഒരുപക്ഷെ നിങ്ങൾ പാപക്ഷമയായിരിക്കാം അന്വേഷിച്ച, അത് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ സംതൃപ്തിയോടെ ജീവിക്കുകയായിരിക്കും.
ബട്ട് ദാറ്റ്സ് നോട്ട് ദ മീനിംഗ് ഓഫ് ദ നെയിം ജീസസ്.
എന്നാൽ യേശു എന്ന വാക്കിന്റെ അർത്ഥം അതല്ല.
ഡസ്ന്റ് സേ ഹിസ് നെയിം ഈസ് ജീസസ് ബിക്കോസ് യു ഗിവ് പീപ്പിൾ എ ജോബ്, യു ഗിവ് പീപ്പിൾ എ മാരേജ് പാർട്ണർ. നോ, ഹി സേ ദിസ് പീപ്പിൾ ഫ്രം ദേർ സിൻസ്.
യേശു കർത്താവ് നിങ്ങളുടെ വിവാഹം നടത്തുന്നത് കൊണ്ടോ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ തരുന്നത് കൊണ്ടോ വാക്കിന്റെ അർത്ഥം യേശു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ്.
അത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായ പ്രാധാന്യമേറിയ കാര്യമാണ്. ഇതിൽ നിന്ന് പിശാച് വിശ്വാസികളെ വഴിതെറ്റിക്കുന്നു. യേശുവിന്റെ നാമത്തിലെ രോഗശാന്തിയും അത്ഭുതങ്ങളും പ്രാപിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമെന്ന് അവൻ പറഞ്ഞു തരുന്നു. ഒരു അന്ധമായ കണ്ണ് തുറക്കപ്പെട്ടിട്ട് പാപത്താൽ ഇന്നും തോൽപ്പിക്കപ്പെടുന്നതിൽ എന്ത് ഗുണമാണുള്ളത്?
ജീസസ് said, if a man lusts after a woman, he can go to hell.
യേശു കർത്താവ് പറഞ്ഞു, ഒരു സ്ത്രീയെ ഒരുവൻ മോഹിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകും.
That's not my words.
അത് എന്റെ വാക്കുകളല്ല, യേശു കർത്താവ് പറഞ്ഞതാണ്.
മത്തായിയുടെ
സുവിശേഷം 5:29 ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ
വായിക്കുന്നു,
നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നരകത്തിൽ അവസാനിക്കും. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ലോജിക്കലായിട്ടൊന്ന് ചിന്തിച്ചു
നോക്കി.
ഇവിടെ ഒരു അന്ധനായ മനുഷ്യൻ നിൽക്കുന്നു, അവൻ അന്ധനായിട്ട് ജനിച്ചു. അവൻ ജനിച്ചതായ നാള് മുതൽ അന്ധനായിരുന്നത് കൊണ്ട് അവന്റെ കണ്ണുകൊണ്ട് അവന് ആരെയും കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്നും മോഹിച്ചില്ല. ഏതെങ്കിലും ഒരുവൻ അവന്റെ മേൽ ഒരു അത്ഭുതം പ്രയോഗിച്ചിട്ട് അവന്റെ കണ്ണ്
തുറക്കിക്കുന്നു,
അപ്പോഴവൻ അവന്റെ കണ്ണുകൊണ്ട് മോഹിക്കുവാനും അതിനുശേഷം നരകത്തിലേക്ക് പോകുവാനായിട്ടും കഴിയും. ഇത് എന്തൊരു അത്ഭുതമാണ്!
ഹെൽപ്ഡ് ഹിം.
നിങ്ങൾ വാസ്തവമായും അവനെ സഹായിക്കുമായിരുന്നു.
ഹി വാസ് മച്ച് ബെറ്റർ ഓഫ് വെൻ ഹി വാസ് ബ്ലൈൻഡ്.
അവന് അന്ധനായിരുന്നപ്പോൾ എത്രയോ നന്നായിരുന്നു.
What a deception.
എത്ര ഭയാനകമായ ഒരു വഞ്ചനയാണ് പിശാച് ചെയ്യുന്നത്.
Physical miracles are useless unless you experience the name of Jesus who saves people from their sins.
ഈ ഭൗതികമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും എല്ലാം യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ്. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവനിലൂടെ ഉള്ളതായ പാപക്ഷമം പ്രാപിക്കുന്നില്ല എങ്കിൽ.
I want a miracle to be done in my life in the name of Jesus.
യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Many times when I was sick, I have prayed in the name of Jesus.
എന്റെ ജീവിതത്തിൽ ഞാൻ രോഗബാധിതനായി തീർന്നപ്പോൾ അനേക പ്രാവശ്യം യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവൻ എന്നെ സൗഖ്യമാക്കിയിട്ടുമുണ്ട്.
I prayed in the name of one who came to save me from my sins, first of all.
എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാനായി കടന്നു വന്നവന്റെ പേരിൽ തന്നെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്.
He takes care of the body too.
അവൻ എന്റെ ശരീരത്തെയും അവൻ കരുതുന്നു.
But he gives me health in my body so that I can live for him.
എന്റെ ശരീരത്തിന് അവൻ ആരോഗ്യം തരുന്നത് അവന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ വേണ്ടിയാണ്.
So that I can go and sin somewhere.
എനിക്ക് കുറെ കൂടെ പാപം ചെയ്യുവാൻ വേണ്ടി അല്ല അവൻ എനിക്ക് ആരോഗ്യം തരുന്നത്.
So now, let me show you a few other passages about the last day.
അവസാന ദിവസങ്ങളെ കുറിച്ച് മറ്റ് ചില വചനഭാഗങ്ങളിലൂടെ ഞാൻ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
You know, Paul's 1 Timothy 4.
തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം.
Timothy was Paul's closest follower.
തിമോത്തി പൗലോസിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു.
Paul was very burdened about Timothy.
തിമോത്തിയെ കുറിച്ച് ഹൃദയത്തിൽ വലിയ ഭാരം പൗലോസിനുണ്ടായിരുന്നു.
Because all his other people backslid.
അവന്റെ
മതകോവർ,
അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ബാക്കി കൂട്ടുവേലക്കാരൊക്കെ പിന്മാറ്റത്തിലേക്കായി പോയി. ഒട്ടുമിക്കവരും പിന്മാറ്റത്തിലേക്ക് ആയിപ്പോയി. എന്നാൽ തിമോത്തി അവനോട് വിശ്വസ്തതയോടെ നിന്നു.
And so he was very concerned that Timothy should carry on his ministry.
അതുകൊണ്ട് തിമോത്തി തന്റെ ശുശ്രൂഷ തികയ്ക്കണമെന്ന് പൗലോസിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അവൻ ഫിലിപ്പിലേഖനം രണ്ടാം അധ്യായത്തിൽ പറയുന്നു, തിമോത്തിയെ പോലെയുള്ള മറ്റാരും എനിക്കില്ല.
So he writes to Timothy.
അവൻ തിമോത്തിയോസിന് ഇങ്ങനെ എഴുതുന്നു.
And he says, I want to tell you what the Holy Spirit told me about the last day.
പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, പരിശുദ്ധാത്മാവ് അവസാന ദിവസങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു.
That in the last days some will fall away from the faith.
Almava velivayitte parayunu avasana kalathu anegare vishwasathil ninnu thetti pogumennu.
Now I believe this whole Bible was inspired by the Spirit.
Ee devathinte vadanam muluvan devathinte parishuddha almavinal niveshithamayathennu njan vishwasikkunnu.
Why did he have to say this? Spirit is saying this.
എന്തുകൊണ്ടാണ് ഇവിടെ ആത്മാവ് തെളിവായി പറയുന്നു എന്ന് വീണ്ടും പറയേണ്ട ആവശ്യം?
The whole Bible is inspired by the Spirit.
ദൈവത്തിന്റെ വചനം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായതാണ്.
This verse,
ഈ വചനത്തിന്റെ അർത്ഥം
something like
ഈ വിധത്തിലാണ്.
If your father sends you a 10-page letter,
നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് 10 പേജുള്ളതായ ഒരു എഴുത്ത് അയക്കുന്നു എന്ന് കരുതുക.
One sentence is underlined.
അതിൽ ഒരു വാക്യം അവൻ അടിവരയിട്ട് തന്നിരിക്കുന്നു.
All of it is inspired.
ആ 10 പേജും എഴുതുന്നത് പിതാവ് തന്നെയാണ്.
One sentence is underlined. You better take heed to that sentence.
ആ അവൻ അടിവരയിട്ട് തന്നിരിക്കുന്ന ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം.
What does it say?
എന്താണ് ആ വാക്യം പറയുന്നത്?
Does it say the Spirit explicitly says there will be earthquakes in the last days?
ആത്മാവ് തെളിവായിട്ട് ഭൂകമ്പം ഉണ്ടാകുമെന്ന് പറയുമെന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്?
The Spirit explicitly says that Israel will come back to the land in the last days.
അവസാന ദിവസങ്ങളിൽ ഇസ്രായേൽ തന്റെ സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നുവെന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്?
It's all there.
അതെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്.
The Spirit explicitly says that some believers are going to fall away from the faith. Listening to these deceitful spirits.
വഞ്ചനയുടെ ആത്മാവിനാലെ അനേക വിശ്വാസികൾ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നുവെന്ന് അവിടെ പറയുന്നു. വളരെ അത്ഭുതകരമായ
കാര്യം.
ഞാൻ നിങ്ങളെ ഒരു വാക്യം കൂടെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
2 Thessalonians 2.
രണ്ട് തെസ്സലോനിക്കര് രണ്ടാം അധ്യായം.
Here again he's talking about the coming of our Lord Jesus Christ and our gathering together to him in verse 1. That's the subject.
രണ്ട് തെസ്സലോനിക്കര് രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അവന്റെ വെളിപ്പെടലിനെ കുറിച്ചുമാണ് പറയുന്നത്. വളരെ ബുദ്ധിമാന്മാരായ ബൈബിൾ പഠിപ്പിക്കുന്ന അനേകരിന്നുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയുന്ന, ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും ഞാൻ ഈ കാര്യം മറച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 25 വാക്യത്തിൽ പറയുന്നത് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുത്തു എന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ കോട്ടി വളയ്ക്കേണ്ടതായ ആവശ്യമില്ല. അത് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നാം വായിക്കുക.
ഒരു ശിശു അത് വായിക്കുന്നത് പോലെ തന്നെ വായിക്കുക. ഞാൻ അങ്ങനെയാണ് വായിച്ചത്, അതെന്റെ ജീവിതത്തെ മാറ്റുകയുണ്ടായി.
വാട്ട് ഇസ് ദ സബ്ജക്ട്?
എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യം?
Coming of our Lord Jesus Christ and our being taken up to be with him.
യേശു കർത്താവിന്റെ വരവും അവനോട് കൂടെ നാം എടുക്കപ്പെടുന്നതുമായ കാര്യമാണ് അവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നത്? ഇത് കേട്ട് നിങ്ങൾ ഇളകിപ്പോകരുത്.
From your composure or disturbed by some spirit or message, etc.
ചില ദൂതുകളാലോ ആത്മാക്കളാലോ പറയുന്നത് കേട്ട് നിങ്ങൾ വേഗത്തിൽ ഇളകിപ്പോകരുത്.
Somebody says, thus said the Holy Spirit.
ചിലർ വന്നിട്ട് പറയുന്നു പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്ന്. അത് കേട്ട ഇളകിപ്പോകരുത്.
What is he saying in relation to the last day?
അവസാന ദിവസത്തെ കുറിച്ച് എന്താണ് അവിടെ പറയുന്നത്? യേശു കർത്താവ് പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെയും പറയുന്നു. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്.
For that day will not come unless this great falling away from the faith comes first.
അവിടെ പറയുന്നത് ആ ദിവസം വരുന്നതിന് മുൻപ് ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം.
And the Antichrist will be revealed, the great deceiver.
വലിയ വഞ്ചകനായ അന്തിക്രിസ്തു അവിടെ വെളിപ്പെട്ടു വരും.
But notice this.
ഇവിടെ ഈ കാര്യം ശ്രദ്ധിക്കുക.
I'm not going to talk about the Antichrist now, but this great falling away from the faith.
അന്തിക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ നിന്ന് അനേകർ വീണുപോകുന്നതിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു.
I'm not talking about unbelievers.
ഇവിടെ പറയുന്നത് അവിശ്വാസികളെ കുറിച്ചല്ല.
Unbelievers never came to the faith.
അവിശ്വാസികൾ ഒരിക്കലും വിശ്വാസത്തിൽ എത്തിച്ചേർന്നില്ല.
People were in the faith and who fell away.
ഇത് വിശ്വാസത്തിലുള്ളവരെ അതിൽ നിന്ന് തെറ്റിപ്പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു.
നാം
ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമുക്ക്.
Matthew 16 is a very important passage for one of us to read.
മത്തായിയുടെ സുവിശേഷം രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമായുള്ളതായ അധ്യായം തന്നെയാണ്.
It's the first time Jesus spoke about the church and it's the first time he spoke about the way of the cross.
യേശു കർത്താവ് തന്റെ സഭയെക്കുറിച്ചും ക്രൂശിന്റെ വഴിയെക്കുറിച്ചും ആദ്യമായിട്ട് പറഞ്ഞതായ ഭാഗം ഇവിടെയാണ്.
He never talked to his disciples about that before.
ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഇതിനു മുൻപ് യേശു കർത്താവ് തന്റെ ശിഷ്യരോട് പറഞ്ഞിട്ടില്ല.
First time in the Bible that the word church comes in Matthew 16 verse 18.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് തന്റെ സഭയെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്.
I will build my church.
ഞാൻ എന്റെ സഭയെ പണിയും.
Gates of hell will not prevail.
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല.
And in the context of building the church,
സഭ പണിയുന്നതായ ആ ഒരു കാര്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ പോയി
മരിക്കേണ്ടതാണ്.
അത് സംഭവിക്കില്ല എന്ന് പിശാശ് പറഞ്ഞ പത്രോസ് പറഞ്ഞപ്പോഴാണ് യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടു പോ എന്ന്. അതിനുശേഷം യേശു കർത്താവ് പറഞ്ഞു അടുത്ത വാക്യത്തിൽ 24-ാമത്തെ വാക്യം,
it's not only me that got to go to the cross, you got to go to the cross too.
ഞാൻ മാത്രമല്ല ക്രൂശിന്റെ വഴിയെ പോകേണ്ടത്, എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന നീയും ക്രൂശിന്റെ പിന്നാലെ.
Anyone,
അവിടെ പറയുന്നത് ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ,
anyone, whoever it is,
ആരെങ്കിലും എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്ന,
any nation, any century, any generation,
ഏത് കാലഘട്ടത്തിലോ ഏത് സമയത്തോ ജീവിച്ചിരുന്ന ഏത് മനുഷ്യനും യേശുവിനെ
അനുഗമിക്കും.
യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ആരെങ്കിലും ഒരുവൻ ആഗ്രഹിച്ചാല്,
whatever denomination,
ഏത് സഭാ വിഭാഗത്തിലായിരുന്നാലും.
Now if I were to ask you, how many of you want to go after Jesus?
ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേർ യേശു കർത്താവിനെ അനുഗമിക്കണം?
How many of you want to follow him? All of you will raise your hand and say, I want to follow him.
ആരെല്ലാം യേശുവിനെ അനുഗമിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കൈപൊക്കുമായിരിക്കും.
Okay, you really want to know how, what you need to do if you want to follow him?
നിങ്ങൾക്ക് അവനെ അനുഗമിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ശരിക്കും അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവനെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുമെന്ന് കർത്താവ് അവിടെ പറയുന്നില്ല. നമ്മുടെ ആത്മീയ വർദ്ധനവിനായി ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൃപാവരമാണ് അന്യഭാഷ. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന വഴി അതല്ല. പ്രവചനവും നല്ല പ്രയോജനമുള്ളതായ ഒരു ഗിഫ്റ്റ് വരം തന്നെയാണ്.
ഹീലിംഗ് ഇസ് യൂസ്ഫുൾ.
രോഗസൗഖ്യം കിട്ടുന്നതും വളരെ നല്ലൊരു വരം തന്നെയാണ്.
സോഷ്യൽ വർക്ക്, മിഷണറി വർക്ക്, ഓൾ ദീസ് ആർ വെരി യൂസ്ഫുൾ തിങ്സ്.
സാമൂഹ്യ സേവനവും പ്രേക്ഷിത പ്രവർത്തനവും എല്ലാം നല്ല വരങ്ങൾ തന്നെയാണ്.
ബട്ട് ദേർ ആർ സോ മെനി ഗുഡ് തിങ്സ് വിച്ച് ആർ നോട്ട് ദ പ്രൈമറി റിക്വയർമെന്റ് ടു ഫോളോ ജീസസ്.
അനേക നല്ല കാര്യങ്ങൾ യേശു കർത്താവിനെ അനുഗമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല. യേശു കർത്താവിനെ അനുഗമിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം തന്നെത്താൻ ത്യജിച്ച് ദിനംതോറും യേശു തന്റെ ക്രൂശമെടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നതാണ്. യേശു കർത്താവ് പ്രസംഗിച്ചതായ സന്ദേശം ഇതാണ്. അപ്പസ്തോലനായ പൗലോസും ബാക്കിയുള്ള അപ്പസ്തോലന്മാരും പ്രസംഗിച്ചത് ഇതേ സന്ദേശം തന്നെയാണ്. അതാണ് യഥാർത്ഥ വിശ്വാസം. ഈ അവസാന ദിവസങ്ങളിൽ അനേകർ ഈ വിശ്വാസത്തിൽ നിന്ന്
വീണുപോകും.
അതിന്റെ അർത്ഥം ഈ അവസാന ദിവസങ്ങളിൽ ക്രൂശമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം കേൾക്കുകയില്ല എന്നുള്ളത് തന്നെയാണ്.
എന്നാൽ
ഇതിനെപ്പറ്റി പറയുന്ന അനേകരും അവര് തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയുന്നു, അവരുടെ ജീവിതത്തിൽ ഈ കാര്യം നടക്കുന്നില്ല. ഞാൻ എന്റെ ചുറ്റുമൊക്കെയും നോക്കിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവേ ഇത് അവസാന ദിവസങ്ങൾ തന്നെയാണോ? ഞാൻ അതിനുവേണ്ടി ദൈവവചനത്തിലേക്ക് നോക്കേണ്ടത് നോക്കിയാൽ മതി.
ഐ വാച്ച് ഓൾ ദീസ് ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാംസ് ടു സീ വാട്ട് പീപ്പിൾ ആർ പ്രീച്ചിംഗ്.
ടെലിവിഷനിൽ കാണുന്നതായ ക്രിസ്തീയ പ്രോഗ്രാമുകളൊക്കെയും ഞാൻ നോക്കുന്നു, അവിടെ എന്താണ് അവരെല്ലാം പ്രസംഗിക്കുന്നത്. അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെയും ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് എന്റെ സാക്ഷ്യം പറയട്ടെ,
ഐ നെവർ ഹേർഡ് വൺ സിംഗിൾ പേഴ്സൺ എവർ പ്രീച്ചിംഗ് അബൌട്ട് ടേക്കിംഗ് അപ്പ് ദി ക്രോസ്.
ദിനംതോറും ക്രൂശമെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് ഒരു പ്രാസംഗികനും തന്റെ ഒരു പ്രസംഗത്തിൽ പോലും പറയുന്നത് ഞാൻ ഒരിക്കലും ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ കണ്ടിട്ടില്ല. എന്റെ ചില ടി വി പ്രോഗ്രാമുകളിൽ ഞാൻ ഈ കാര്യം
പ്രസംഗിച്ചിട്ടുണ്ട്,
അല്ലെങ്കിൽ ഞാനത് ഒരിക്കലും കേൾക്കുകയില്ല.
ഐ നെവർ ഹേർഡ് എ സിംഗിൾ പ്രീച്ചർ in all these years in any country over television preach that you must be saved from the love of money.
പണമോഹത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ പ്രസംഗിക്കുന്നത് ഞാൻ ഇതുവരെയും ടെലിവിഷനിൽ കണ്ടിട്ടില്ല.
How can they preach it when they love money themselves?
അവര് പണത്തെ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് പ്രസംഗിക്കാൻ പറ്റുന്നത്?
How can they preach that when they want your money?
നിങ്ങളുടെ പണത്തിന് വേണ്ടി നിങ്ങളെ കാണുന്നവന് എങ്ങനെയാണ് ഈ കാര്യം പ്രസംഗിക്കുവാൻ കഴിയുന്നത്?
Those days of falling away from the true faith are already upon us.
യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസികൾ വീണുപോകുന്നതായ ദിവസങ്ങളുടെ നടുവിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്.
What is the mark of a man who wants to avoid the way of the cross?
ക്രൂശിന്റെ വഴി ഉപേക്ഷിക്കുവാനായിട്ട് വിട്ടുകളയുവാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ അടയാളം എന്താണ്?
When we put it in this way, take up the cross, all of us may think, yeah, I'm taking up the cross.
ക്രൂശെടുക്കുക എന്ന് പറയുമ്പോൾ നാം ഒക്കെയും ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും, ഞാനും ക്രൂശെടുക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥമായ കുരിശെന്ന് ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾക്ക് ക്രൂശെടുക്കുക എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു തന്നില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ അതിനെക്കുറിച്ചുള്ള പല വിശദീകരണങ്ങൾ
കേട്ടിട്ടുണ്ട്.
മാറ്റമില്ലാത്തതായ ഒരു നടുവേദന എനിക്കുണ്ട്, അതാണ് എന്റെ ക്രൂശ്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അനേക അവിശ്വാസികളും ഈ ജീവിതത്തിലുള്ള ഒരു ക്രൂശ് എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അവർ യേശുവിനെ അനുഗമിക്കുന്നില്ല. ചിലർ പറയാറുണ്ട്, എനിക്ക് വളരെ വിഷമകേറിയ ഒരു ഭാര്യയുണ്ട്, അവളുടെ കാര്യം അങ്ങനെയുള്ള ഒരു ജീവിതത്തെ കുറിച്ച് നിനക്കറിയില്ല, അത് വാസ്തവമായും എന്റെ ക്രൂശ് തന്നെയാണ്. നിരീശ്വരവാദികളായ അനേകായിരം പേർക്ക് അങ്ങനെയുള്ളതായ ക്രൂശ്
കൈതിരിക്കുന്നത്.
അവിശ്വാസികൾ ചുമക്കുന്നതായ ക്രൂശ് അതാണോ?
വെനെവർ യു തിങ്ക് ഓഫ് സംതിങ് ആസ് യുവർ ക്രോസ്, ആസ്ക് യുവർസെൽഫ് ഡു അൺബിലീവേഴ്സ് ഓൾസോ ഹാവ് ദാറ്റ് പ്രോബ്ലം?
നിങ്ങളുടെ കുരിശാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ തന്നെ പരിശോധിക്കാൻ കഴിയും, ഈ ഒരു ക്രൂശ് ഏതെങ്കിലും അവിശ്വാസികൾ ചുമക്കുന്നുണ്ടോ? അവർക്കും ഇങ്ങനെയുള്ളതായ ക്രൂശ് ഉണ്ടെങ്കിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ക്രൂശ് ഇതല്ല.
യുവർ ഡിഫിക്കൽറ്റി, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി. How many unbelievers in the world have got financial difficulties?
നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എത്ര അവിശ്വാസികൾക്കാണ് ഈ ലോകത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളത്?
That's not the cross.
അതല്ല ക്രൂശിന്റെ
difficult wife.
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
husband.
ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭർത്താവ്.
Some say, oh, brother, I've got some rebellious children. That is my cross.
ചിലർ പറയാറുണ്ട്, എന്റെ സഹോദര എനിക്ക് ചില കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് സഹിക്കാനേ വയ്യ എന്ന്.
That's not your cross. That's because you brought them up badly. Don't blame.
somebody else for that. അത് നിങ്ങളുടെ ക്രൂശല്ല, നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ട് വന്നതിന്റെ കുഴപ്പമാണ്, അത് ക്രൂശാണെന്ന് പറഞ്ഞ് അവിശ്വാസികളായവർക്കും അതുണ്ട്.
Don't try to put a spiritual reason for your disobedience.
നിങ്ങളുടെ അനുസരണക്കേടിനെ ഒരു വചന ആത്മീയതയുടെ രൂപം കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്.
We really try to think we are very spiritual carrying a cross. We got no cross at all.
ഒരു പുരുഷമില്ലാത്തപ്പോൾ ക്രൂശ് ധരിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ട് ഒരു ആത്മീയനായിട്ട് അഭിനയിക്കുവാനായിട്ട് ശ്രമിക്കാറുണ്ട്.
I will explain to you the meaning of the cross in the context of what Jesus said from the words of Jesus so that you never doubt it from today.
യേശു കർത്താവ് ഈ കാര്യം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ക്രൂശിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനെക്കുറിച്ച് സംശയിക്കേണ്ടതായ ആവശ്യം ഉണ്ടാകുകയില്ല.
God called me to make the Bible very simple for simple people.
ലളിതമായ സാധാരണ മനുഷ്യർക്ക് ദൈവത്തിന്റെ വചനം ലളിതമാക്കി കൊടുക്കുവാനായിട്ട് കർത്താവിനെ വിളിച്ചു.
The Bible is not complicated.
ദൈവവചനം എന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയ കാര്യമല്ല.
Remember, this is the first time that Jesus spoke about going to the cross himself.
നിങ്ങൾ ഓർക്കുക, യേശു കർത്താവ് ക്രൂശിലേക്ക് കടന്നു പോകുന്നതിനെ കുറിച്ച് ആദ്യമായിട്ട്
സംസാരിച്ചു.
വാക്യത്തിൽ പറയുന്ന അന്ന് മുതൽ,
and this is the first time that Jesus spoke about his disciples taking up the cross, verse 24.
വാക്യത്തിൽ തന്റെ ശിഷ്യരും ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് യേശു കർത്താവ് ആദ്യമായിട്ട് പറഞ്ഞ ഭാഗവും ഇത് തന്നെയാണ്.
And this is the first time that Jesus said, the one who tells me to avoid the way of the cross is the voice of Satan.
യേശു കർത്താവ് ക്രൂശിന്റെ വഴിയിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന ആ ശബ്ദം പിശാചിന്റേതാണെന്ന് വ്യക്തമായിട്ട് ആദ്യമായി പറഞ്ഞതും ഇവിടെ തന്നെയാണ്. സുവിശേഷങ്ങളിൽ ഇതുപോലുള്ളതായ ഒരു ഭാഗം നാം മറ്റൊരിടത്തും
കാണുകയാണ്.
ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുന്നതായ ഒരു ഭാഗം.
മത്തായിയുടെ
സുവിശേഷം 14 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ സഭയെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നു. തന്റെ ക്രൂശീകരണത്തെ കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമുള്ളതായ വെളിപ്പാട് കർത്താവ് ആദ്യമായിട്ട് പറയുന്നു.
And the first time and the only time that he calls one of his disciples the devil for trying to turn him away from the cross.
തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനെ ആദ്യമായിട്ട് പിശാച് എന്ന് വിളിക്കുന്ന തന്റെ ക്രൂശിന്റെ വഴിയിൽ നിന്ന് വേർതിരിച്ചതുകൊണ്ട്.
Showing that turning somebody away from the way of the cross is the voice of the devil.
ക്രൂശിന്റെ വഴിയിൽ നിന്ന് തന്നെ മാറ്റുന്നതെല്ലാം പിശാചിന്റെ ശബ്ദമാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു.
The preacher who never preaches about the way of the cross is being influenced by the devil.
ക്രൂശിന്റെ വചനം പ്രസംഗിക്കാത്തതായ എല്ലാ ഉപദേഷ്ടാവും പിശാചനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണെന്ന് ഒരു പരിധിവരെയും.
And this is the first time that he told his disciples, you must also take up the cross.
തന്റെ ശിഷ്യന്മാരോട് നിങ്ങളും ക്രൂശ് എടുക്കണമെന്ന് കർത്താവ് ആദ്യമായിട്ട് പറയുന്നത് ഈ ഭാഗത്ത് തന്നെയാണ്.
In the middle of all this,
ഇതിന്റെ എല്ലാ മധ്യത്തിൽ
explains what the cross is in very simple words that we can all understand.
നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഭാഷയിൽ കർത്താവ് ക്രൂശ് എന്താണെന്ന് അവിടെ വിശദമാക്കുന്നു.
Many times, but you haven't noticed.
നിങ്ങള് അനേക പ്രാവശ്യം അത് വായിച്ചിരിക്കാം, എന്നാൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല.
The last part of verse 20.
23-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം.
Peter.
പത്രോസിനോട് പറയുന്നു,
you know what it means to avoid the way of the cross.
ക്രൂശിന്റെ വഴിയെ ഒഴിവാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
You set your mind on your own interest and not God's.
നിന്റെ കണ്ണുകള്, നിന്റെ നോട്ടം, നിന്റെ അന്വേഷണം ദൈവത്തിലല്ല, നിന്നില്. നീ ദൈവത്തിന്റേതല്ല, മനുഷ്യന്റെ അത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു.
God has got certain interests.
ദൈവത്തിന് ചില താല്പര്യങ്ങളുണ്ട്.
We have got certain interests.
മനുഷ്യന് ചില താല്പര്യങ്ങളുണ്ട്.
When I seek my interests and not God's interests, I am avoiding the way of the cross.
ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കാതെ എന്റെ ഇഷ്ടം അന്വേഷിക്കുമ്പോൾ ഞാൻ ക്രൂശ് ഒഴിവാക്കുന്നു.
It's got nothing to do with backaches or difficulties.
അത് പ്രയാസമേറിയ കുട്ടികളെയോ നടുവേദനയോ കുറിച്ചൊന്നും ബാധിക്കുന്ന കാര്യമല്ല.
What does it mean to take up the cross?
എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറയുമ്പോൾ?
What does it mean to deny myself like it says in the next verse?
അടുത്ത വാക്യത്തിൽ പറയുന്ന പോലെ തന്നെ ത്യജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
It means I say no to my interests and put God's interests.
ഞാൻ എന്റെ
first in my life.
എന്റെ ജീവിതത്തിൽ ഒന്നാമത് ഞാൻ എന്റെ ഇഷ്ടത്തോട് അരുത് എന്ന് പറയുകയും ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. വളരെ ലളിതമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു രോഗിയെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ കാണുക. ഡോക്ടർ അവന്റെ ശരീരത്തിന്റെ ഒരു സ്കാൻ എടുത്തു. ഈ സ്കാൻ ചിത്രം അവൻ കണ്ടിട്ട് ഈ രോഗിയെ കുറിച്ച് അവന് വലിയ ഭാരമുണ്ടായി. എങ്ങനെയാണ് ഞാൻ ഇവനോട് ഈ സത്യം പറയുക?
got a serious cancer and he doesn't even know it.
ഇവനെ വളരെ കഠിനമായിരിക്കുന്ന ക്യാൻസർ ബാധിച്ചിരിക്കുന്നു ഇവനെന്നത് അറിയുന്നില്ല.
What do you think a doctor who loves you?
നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ നിങ്ങളോട് എന്ത് പറയും? നിങ്ങൾ നിങ്ങളോട് അവൻ പറയുമോ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വളരെ സുഖമായിട്ടിരിക്കുന്നുവെന്ന്. നീ എന്റെ പണമൊക്കെയും തന്നിട്ട് പോയിക്കൊള്ളുക, നീ വളരെ ആരോഗ്യമുള്ളവനാണ്. അങ്ങനെയാണ് അനേക പാസ്റ്റർമാർ ചെയ്യുന്നത്. ആ നിങ്ങൾ നല്ല ജനമാണ്, ദൈവത്തിന്റെ ഏറ്റവും നല്ല ജനമാണ്, നന്നായിരിക്കുന്നു എന്ന്
പറയുന്നു.
എനിക്കുള്ളതായ ഫീസ് തരിക, ഞാൻ അടുത്ത ഞായറാഴ്ച വീണ്ടും വരാം. നിങ്ങൾ അങ്ങനെയുള്ള ഡോക്ടർമാരുടെ അടുത്താണ്
പോകുന്നത്?
നിങ്ങളോട് സത്യം പറയുന്നതായ ആളിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമോ? ഇപ്പോൾ നിങ്ങൾ സത്യം കേൾക്കുവാനായിട്ട് പോകുന്നു, എന്നാൽ ഈ സത്യം നിങ്ങൾ കേൾക്കുന്നതിന് യാതൊരു ഫീസും ഇല്ല. സൗജന്യമായിട്ടാണ് ഈ സ്കാൻ ചെയ്തു തരുന്നത്. നിങ്ങളെ വിധിക്കുവാനല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം മാത്രമാണ് വിധിയാളന്. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ അനേകരെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് വിട്ടുകളഞ്ഞു. ഇതാണ് യഥാർത്ഥമായ സത്യം.
Any believer who is seeking his own interest first, not seeking the cross, and is not following Jesus.
തന്റെ ഇഷ്ടം ഒന്നാമതായിട്ട് അന്വേഷിക്കുന്ന ഏത് വിശ്വാസിയും അവൻ ക്രൂശെടുക്കുന്നില്ല, യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നുമില്ല.
That applies to you. You decide yourself.
അത് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക.
You can talk about taking up the cross for 100 years.
നിങ്ങൾക്ക് ക്രൂശെടുക്കുന്നതിനെ കുറിച്ച് ഒരു 100 വർഷം പറയുവാനായിട്ട് കഴിയും.
But if you are seeking your own interest first,
എന്നാൽ നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾ ഒന്നാമത് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രൂശെടുക്കുന്നില്ല. നിങ്ങളൊരു ദൈവ പൈതലല്ലെന്നും നിങ്ങളുടെ പാപം ക്ഷമിച്ചിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ക്രൂശെടുക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്.
See, all of us have got our own interests.
നമുക്കെല്ലാവർക്കും നമ്മുടേതായ താല്പര്യങ്ങളുണ്ട്.
When we are born again, we begin to understand what God's interests are also, a little bit about it.
നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നതിനെ കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു.
And now, a person who is not born again, he's got no idea about God's interests.
വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അവൻ അറിയുന്നില്ല.
If there's anybody here who's not born again, you don't have a clue about what God's interests are.
വീണ്ടും ജനിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാര്യവും അറിയാൻ കഴിയുകയില്ല.
You know, you can be a nominal Christian and don't have a clue about what God's interest.
നിങ്ങൾക്കൊരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നതിനെ കുറിച്ച് ഒരു കാര്യവും അറിയാൻ മേലാതെ ജീവിക്കാൻ കഴിയും.
You're really born again.
നിങ്ങൾ വാസ്തവമായും വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ
you're filled with the Holy Spirit.
നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ
you know God's interest.
നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയാം. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ കഴിയും.
And we are all children of Adam. We know what we are interested in.
നാം എല്ലാവരും ആദാമിന്റെ സന്തതികളാണ്. ആദാം നമ്മുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം.
Do you know what it means to deny myself?
തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
What is written in verse 24?
എന്താണ് 24-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്?
It means to say no to my interests.
എന്റെ ഇഷ്ടത്തോട് അരുത് എന്ന് പറയുന്നതാണ്.
And say yes to God's will.
ദൈവത്തിന്റെ ഇഷ്ടത്തോട് അനുസരിക്കുന്നതാണ്.
Take up the cross means to put to death this seeking after my interests.
ക്രൂശെടുക്കുക എന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടത്തെ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്.
And put God's interest first.
ദൈവത്തിന്റെ ഇഷ്ടത്തെ ഒന്നാമത് വയ്ക്കുന്നതാണ്.
Then of course, the clever man will ask.
അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ ചോദിക്കും,
I don't seek my own interest. Who will seek for it?
ഞാൻ എന്റെ ഇഷ്ടം അന്വേഷിച്ചില്ല എങ്കിൽ ആരാണ് പിന്നെ എന്റെ ഇഷ്ടം അന്വേഷിച്ചത്?
Family, I've got children. Who's going to educate them? Who's going to feed them?
എനിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരെ ആര് പഠിപ്പിക്കും, ആരവരുടെ കാര്യങ്ങൾ നോക്കും?
I'll tell you what Jesus said.
ഞാൻ നിങ്ങളോട് യേശു കർത്താവ് പറഞ്ഞത് തന്നെ പറയാം.
Seek the kingdom of God first and all these other things will be added.
ആദ്യമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ചേർക്കപ്പെടും.
I am bold to say before God that I am a testimony to that truth.
ഈ സത്യത്തിന്റെ ഒരു സാക്ഷിയായി ഞാൻ നിൽക്കുന്നുവെന്ന് നിങ്ങളോട് ധൈര്യത്തോടെ എനിക്ക് പറയുവാനായിട്ട് കഴിയും.
I know the years in my younger days when I sought my own interests.
എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്റേതായ ഇഷ്ടങ്ങൾ അന്വേഷിച്ചതായ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ എന്റെ ജീവിതത്തിൽ അതൊക്കെയും കടന്നു വന്നു, എന്നാൽ ആ ദിവസങ്ങൾ എന്റെ ജീവിതത്തിൽ
അവസാനിച്ചു.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇന്നു മുതൽ ഞാൻ നിന്റെ ഇഷ്ടം അന്വേഷിക്കും. ഞാനൊരു സന്യാസി ആയിരുന്നില്ല.
I didn't live in a forest.
ഞാനൊരു വനത്തിലല്ല ജീവിച്ചിരുന്നത്.
I lived in a city.
ഞാൻ ഒരു നഗരത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഞാൻ എന്റെ കുടുംബത്തോട് കൂടെ സിറ്റിയിലാണ് ജീവിച്ചത്.
Lord, I will seek your interest all my life.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നിന്റെ ഇഷ്ടം ഞാൻ എന്റെ ജീവിതം മുഴുവനും ഞാൻ അന്വേഷിക്കും.
And if you don't take care of my family,
നീ എന്റെ കുടുംബത്തെ നോക്കിയില്ല എങ്കിൽ,
then you have broken your promise.
നിന്റെ വാക്തത്വം നീ നടത്തുന്നില്ല.
Today I can tell you after 40 years, God has never broken his promise once.
ഈ 40 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു പ്രാവശ്യം തോന്നുമ്പോഴും തന്റെ വാക്തത്വം ലംഘിച്ചിട്ടില്ല.
You are missing something when you don't experience the reality.
അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാത്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്.
യു പുട്ട് ഗോഡ് ഫസ്റ്റ് ഇൻ യുവർ ലൈഫ്.
നിങ്ങൾ ദൈവത്തെ ഒന്നാമത് വെച്ചിട്ടുണ്ടോ?
യു ഓണർ ഹിം.
അവനെ നിങ്ങൾ,
ഇഫ് യു ഓണർ ഹിം,
അവൻ നിങ്ങളെ മാനിച്ചാൽ,
ഇഫ് യു ഓണർ ഹിം, യു തിങ്ക് ഹി വിൽ ഓണർ യു ഓർ നോട്ട്?
നിങ്ങൾ അവനെ മാനിച്ചാൽ അവൻ നിങ്ങളെ മാനിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ?
ഹി വിൽ ഡെഫിനറ്റ്ലി ഓണർ യു.
അവൻ തീർച്ചയായും നിങ്ങളെ മാനിക്കും.
സോ ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഈസ് സീക്കിംഗ്.
അതാണ് ദൈവം അന്വേഷിക്കുന്ന കാര്യം.
ക്രിസ്ത്യൻസ് ഹു വിൽ സേ, ലോർഡ്, I have spent years seeking my own interest, and now I see that's not the way of the cross.
കർത്താവേ, അനേക വർഷങ്ങളായിട്ട് ഞാൻ എന്റെ ഇഷ്ടം അന്വേഷിച്ചു, എന്നാൽ ഇന്നു മുതൽ ഞാൻ എന്റെ അല്ല അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുന്നു എന്ന് പറയുന്നവരെയാണ് കർത്താവിന് ആവശ്യമുള്ളത്.
One group and join another group.
നിങ്ങൾ ഒരു വിഭാഗം,
many Christians,
അനേക ക്രിസ്ത്യാനികൾ ഒരു വിഭാഗം വിട്ട് മറ്റു വിഭാഗത്തിലേക്ക് ചേരുന്നു.
Because they say, oh, we finished with childbirth, we want water baths.
അവർ പറയുന്നു, ഞങ്ങൾ ഈ ശിശുസ്നാനം ഒക്കെ വിട്ടു, ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് വിശ്വാസ സ്നാനമാണ്.
വേറൊരു
വിഭാഗത്തിലേക്ക് പോകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്.
ഓൾ ദീസ് തിങ്സ് ആർ ഗുഡ്.
ഈ കാര്യങ്ങളൊക്കെയും നല്ലത് തന്നെയാണ്.
സെൻട്രൽ തിങ് ഇസ് ദ വേ ഓഫ് ദ ക്രോസ്.
എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിലുള്ളതായ കാര്യം ക്രൂശിന്റെ വഴിയാണ്.
ഡോണ്ട് ഹാവ് ദാറ്റ്.
അത് നമുക്കില്ല എങ്കിൽ,
ചൈൽഡ് ബാപ്റ്റിസം പീപ്പിൾ കാൻ സീക്ക് ദെയർ ഓൺ, ആൻഡ് അഡൾട്ട് ബാപ്റ്റിസം പീപ്പിൾ കാൻ സീക്ക് ദെയർ ഓൺ.
ശിശുസ്നാനമേറ്റവർക്കും വിശ്വാസസ്നാനമേറ്റവർക്കും തങ്ങളുടേതായ കാര്യങ്ങൾ അന്വേഷിക്കാം.
Haven't you seen it?
നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ?
People who speak in tongues seek their own, and people who don't speak in tongues seek their own. What is the difference?
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തന്റെ സ്വന്തം കാര്യം അന്വേഷിക്കുന്നു, സംസാരിക്കാത്തവനും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം?
Cross that makes the difference.
എന്നാൽ ക്രൂശാണ് ഇവിടെ വ്യത്യാസം കൊണ്ടുവരുന്നത്.
Among born again believers, there is a dividing line.
വീണ്ടു ജനിച്ചതായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ വേർതിരിക്കുന്ന ആ ഒരു രേഖയുണ്ട്. യഥാർത്ഥമായും ക്രൂശ് എടുക്കുന്നവരും ക്രൂശ് എടുക്കാത്തവരും, നിങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം.
Many will fall away from this faith in the last days.
അവസാന ദിവസങ്ങളിൽ ഈ വിശ്വാസത്തിൽ നിന്ന് അനേകർ വീണുപോകും.
They'll be taken up with other things.
അവരെല്ലാം മറ്റ് അനേക കാര്യങ്ങളാൽ നയിക്കപ്പെടുന്നവരായിത്തീരും. മറ്റനേകര് വരും, എന്റെ പിന്നാലെ വരിക, ധനവാന്മാരായി തീരുക.
മാർവാടി വുഡ് ലൈക്ക് ടു ഫോളോ ജീസസ്.
എല്ലാ മാർവാടി ബിസിനസ്സുകാരും അതേ കാര്യം തന്നെ ചെയ്യും.
ഈ
വഞ്ചന അനേക വിശ്വാസികൾ കാണുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യം
തന്നെയാണ്.
എന്റെ പിന്നാലെ വരിക, ആരോഗ്യമുള്ളവനായി
തീരുക.
ലോകത്തിലുള്ളതായ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം അതാണ്.
Where are the ones today preaching saying you come after Jesus and you got to die yourself?
ഇവിടെ എവിടെയാണ് യേശു കർത്താവിന്റെ പിന്നാലെ നിങ്ങൾ വന്ന് നിങ്ങൾ തന്നെത്താൻ മരിക്കണമെന്ന് പറയുന്നതായ
കാര്യം?
ആ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഇന്ന് അനേകർ വീണുപോകുന്നത്. ദൈവത്തിന് മുൻപിലെ നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നാം കേട്ടതായ കാര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തരുവാനായി നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ചതായി ഈ ദൈവവചനം ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില് അനുഭവമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ മുന്നോട്ട് വ്യക്തമായ
പാതയിലൂടെ
യേശു കർത്താവ് കടന്നുപോയതായ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം. ആ വഴി തന്നെ പോകുവാൻ ഞങ്ങളെ
സഹായിക്കണം.
ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ കടന്നു വന്നവനായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു.